السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിലെത്തിയതിന് ശേഷം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ബദർ യുദ്ധം എന്നത്. ബദർ യുദ്ധം ഇസ്ലാമിൻ്റെ ചരിത്രം ഇസ്സത്തിലേക്ക്, പ്രതാപത്തിലേക്ക് മാറ്റിയ ചരിത്രത്തിൻ്റെ തുടക്കമാണ്. ബദർ യുദ്ധത്തോടു കൂടിയാണ് മുസ്ലിമീങ്ങൾക്ക്, അറബികൾക്കിടയിൽ പ്രതാപവും അവർക്ക് ശക്തിയുമുണ്ട് എന്ന കാര്യം പ്രകടമാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിലൊന്നാണ് ബദർ യുദ്ധം എന്നത്. വിശുദ്ധ ഖുർആൻ ബദർ യുദ്ധം സംഭവിച്ച ദിവസത്തെ വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ എന്നാണ്. സത്യവും അസത്യവും വേർതിരിയുന്ന, സത്യവും അസത്യവും മാറി നിൽക്കുന്ന, ആളുകൾക്ക് വ്യക്തമായിത്തീരുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യത്തിൻ്റെ ആളുകളെയും അസത്യത്തിൻ്റെ ആളുകളെയും പ്രകടമായി മാറ്റി നിർത്തിയ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം പ്രകടമായി ഇറങ്ങിയ ദിവസം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ കുന്തും ആമൻതും ബില്ലാഹി വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജമാൻ. നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങളറിയണം, അള്ളാഹു അവൻ്റെ അടിമയുടെ മേൽ യൗമുൽ ഫുർഖാനിൻ്റെ അന്ന് ഇറക്കിയ അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ച്. യൗമൽ തഖൽ ജമാൻ, രണ്ടു കൂട്ടം ആളുകൾ അവർ പോരടിച്ച മുഖാമുഖം നിന്ന ദിവസം. ബദർ എന്നത് ഒരു നാടിൻ്റെ പേരാണ്. ബദർ ഒരു നാടിൻ്റെ പേരാണ്. ആ നാട്ടിലുണ്ടായിരുന്ന, ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കിണർ കാരണത്താലാണ് ആ പേര് വന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത്ര ശുദ്ധമായ വെള്ളമായിരുന്നു ആ കിണറ്റിലുണ്ടായിരുന്നത്. ചിലർ പറഞ്ഞു, അതിലേക്ക് നോക്കിയാൽ ചന്ദ്രൻ തെളിഞ്ഞ് കാണാൻ സാധിക്കും. രാത്രിയിൽ അതിലേക്ക് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രതിബിംബം വ്യക്തമായി കാണാൻ സാധിക്കും. അല്ലേ, ബദർ എന്ന് പറയുന്നത് പൂർണ്ണചന്ദ്രനാണ്. ആ അർത്ഥത്തിലാണ് അതിന് ബദർ എന്ന പേര് വന്നത്. അങ്ങനെ പല കാരണങ്ങളും അതിന് പറയപ്പെട്ടിട്ടുണ്ട്. ബദർ എന്ന പ്രദേശം മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള സ്ഥലമാണ്. ഇത് മക്കയിലുമല്ല മദീനയിലുമല്ല, എന്നാൽ മദീനയോടാണ് അത് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. മക്കയ്ക്കും മദീനക്കും ഇടയിലുള്ള സ്ഥലമാണ് ബദർ എന്ന സ്ഥലം. ഈ യുദ്ധം ആരംഭിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ ദർസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ കച്ചവട സംഘങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അനേകം ചെറു സൈന്യങ്ങളെ പറഞ്ഞയക്കാറുണ്ടായിരുന്നു. അതിലൊരു തവണ അവിടുന്ന് സറിയത്തുൽ ഉഷൈറ എന്നു പറയുന്ന ഒരു സംഘത്തെ അയച്ചിട്ടുണ്ട്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിലേക്ക് പുറപ്പെട്ട കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി. എന്നാൽ അവരെ പിടികൂടാൻ കഴിയുന്നതിന് മുൻപ് അവർ മറ്റൊരു വഴിയിലൂടെ അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു. അങ്ങനെ അവർ ഷാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. മക്കയിലെ ഏതാണ്ട് എല്ലാ സമ്പന്നരുടെയും സമ്പത്ത് അതിലുണ്ട്. വലിയ കച്ചവട സംഘമാണ്. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ മക്കാർ അവരുടെ സമ്പത്ത് ഉപയോഗിക്കുന്നത് ഇസ്ലാമിനെതിരെയാണ്. അല്ല, മുസ്ലിമീങ്ങളുടെ അനേകം സമ്പത്ത് അവർ കൊള്ളയടിച്ചു വച്ചിരിക്കുകയാണ്. എത്രയോ പേരെ മദീനയിലേക്ക് പലായനം ചെയ്യാൻ അവർ അനുവദിച്ചത് തന്നെ അവരുടെ സമ്പാദ്യം മക്കാർക്ക് കൊടുക്കണമെന്ന നിബന്ധന പാലിച്ചതുകൊണ്ടാണ്. ഇപ്പോഴും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ തക്കം നോക്കി നടക്കുകയാണ് അവർ. അതുകൊണ്ട് അവരുടെ സാമ്പത്തിക രംഗം തകർക്കുക എന്നത് മദീനയുടെ ഇസ്ലാമിക രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലക്ഷ്യത്തിലാണ് അബൂ സുഫിയാന്റെ സംഘത്തിന് നേർക്ക് പുറപ്പെടുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷ്യാമിൽ നിന്ന് തിരിച്ചു വരുന്ന ഈ യാത്രാ സംഘത്തെ പിടികൂടുന്നതിനു വേണ്ടി അവിടുന്ന് സഹാബികളോട് പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചു. പെട്ടെന്നൊരു ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇത് കൽപ്പിക്കുന്നത്. റസൂലുള്ള പറഞ്ഞു, ഹാദിഹി അഈറു ഖുറൈഷ്, ഖുറൈഷികളുടെ കച്ചവട സംഘം വരുന്നുണ്ട്. ഫീഹ അംവാലുഹും, അതിൽ അവരുടെ സമ്പാദ്യമുണ്ട്. ഫഹ്റുജു ഇലൈഹ, അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടുക. ലഅല്ലല്ലാഹ യുൻഫിലുകുമുഹ, അള്ളാഹു നിങ്ങൾക്ക് ആ സമ്പാദ്യം കൈവശപ്പെടുത്തി തന്നേക്കാം. അങ്ങനെ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെടാൻ തയ്യാറായി. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഒരു കച്ചവട സംഘത്തെ നേരിടാൻ പോവുകയാണ്. സഹാബികളോട് എല്ലാവരോടും പുറപ്പെടാൻ പറഞ്ഞിട്ടില്ല. അല്ല, അവരിൽ പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിക്കുന്നു പോലുമില്ല. സഹാബികളിൽ ചിലർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മദീനയുടെ അതിരുകളിലാണ് ഞങ്ങളുടെ വാഹനമുള്ളത്, ഞങ്ങളുടെ ഒട്ടകങ്ങളുള്ളത്, ഞങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ അവിടെയാണ്, അതൊന്നു പോയി എടുത്തു വരട്ടെ. പ്രത്യേകിച്ച് ഖസറജുകാർ, അല്ലെ, മദീനയിൽ ഔസും ഖസറജുമുണ്ട്. ഖസറജുകാർ പറഞ്ഞു, മദീനയുടെ അതിരുകളിലാണ് ഞങ്ങളുടെ വീടുള്ളത്, അതൊന്നു പോയി എടുത്തു വരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, ഫമൻ കാന ദഹ്റുഹു ഹാദിറൻ ഫൽയർകബ് മഅനാ, ആരുടെയൊക്കെ യാത്രാ സൗകര്യങ്ങൾ ഇപ്പോൾ കയ്യിലുണ്ടോ അവർക്ക് നമ്മോടൊപ്പം വരാം, മറ്റാരും വരേണ്ടതില്ല. കാരണം ഒരു യാത്രാ സംഘത്തെ നേരിടാൻ പോവുകയാണ്. വലിയ തയ്യാറെടുപ്പുകൾ ഒന്നും മുസ്ലിമീങ്ങളുടെ പക്ഷത്തു നിന്നില്ല. അതുകൊണ്ട് തന്നെ മദീനയിൽ അനേകം സഹാബികളിൽപ്പെട്ട വലിയ നേതാക്കന്മാരായ സഹാബികൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല പല ആളുകളും. അതിന് കാരണമായത് ഈ പറഞ്ഞ സംഭവമാണ്. അവർ സ്വയം മാറി നിന്നതല്ല. അവരിൽ പലരും പ്രതീക്ഷിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം നേരിടേണ്ടി വരില്ല എന്നാണ്. അവരാരും അത് കണ്ണിൽ പോലും കണ്ടിട്ടില്ല, അവരുടെ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അതിൽ വലിയ ഒരു പാഠമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യം അറിയുകയില്ല. അവിടത്തേക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ബദർ യുദ്ധം സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചിട്ടില്ല. അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തെ പിടിച്ചുകൊണ്ടുവരാമെന്നാണ്. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളെ നിർബന്ധിച്ചില്ല. അവരിൽ പലരും മദീനയിൽ തന്നെ തങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ നിന്ന് പിന്തിനിന്ന ആളുകളെ അവിടുന്ന് ആക്ഷേപിക്കാതിരുന്നത്. ചില ആളുകൾ, ചില സഹാബികൾ, അവർക്ക് വ്യക്തിപരമായി ഉണ്ടായിരുന്ന ഒഴിവ് കഴിവുകൾ കാരണത്താൽ വരാതിരുന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടയാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളിൽ ഒന്ന് ദുന്നൂറൈൻ എന്നാണ്, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിളിക്കപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നോമനകളായ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചത് അദ്ദേഹമാണ്. അവർ രണ്ടുപേരും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ മരണപ്പെട്ടിട്ടുണ്ട്, റുഖയ്യയും ഉമ്മു കുൽസൂമും. ഇവരെ രണ്ടുപേരെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് കല്യാണം കഴിച്ചത്. റസൂലുള്ള പറയുമായിരുന്നു, എനിക്ക് മറ്റൊരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനി ഉസ്മാന് വീണ്ടും കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. എന്നാൽ റസൂലുള്ളയുടെ മറ്റു മക്കൾ വേറെ കല്യാണം കഴിച്ചു, ഫാത്തിമ അലിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകളായ റുഖയ്യയുടെ ഭർത്താവ്, അതായത് റസൂലുള്ളയുടെ മരുമകൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കീഴിലാണ് റുഖയ്യ ഉള്ളത്. റുഖയ്യക്ക് സുഖമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനോട് പറഞ്ഞു, ഉസ്മാൻ നീ റുഖയ്യയോടൊപ്പം നിൽക്കുക. അവരെ ശ്രദ്ധിച്ചുകൊണ്ടും അവരുടെ രോഗത്തിന് പരിചരണങ്ങൾ നൽകിക്കൊണ്ടും അങ്ങനെ 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 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിൽ തന്നെ റുഖയ്യയോടൊപ്പം നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വരുമ്പോൾ റുഖയ്യ മരണപ്പെട്ടിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനോട് പറഞ്ഞു, ഇന്ന ലക അജ്ര റജുലിൻ മിമ്മൻ ഷഹിദ ബദ്റൻ വസഹ്മ. ഉസ്മാൻ, നിനക്ക് ബദ്രിൽ പങ്കെടുത്തയാളുടെ പ്രതിഫലമുണ്ട്, അതോടൊപ്പം ബദ്രിൽ പങ്കെടുത്തവർക്ക് ഗനീമത്തായി ലഭിച്ചതിൽ ഒരു പങ്കുമുണ്ട്. അല്ലെ, പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കുഴപ്പമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ, അവർ കുഴപ്പമുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയുമോ? അവരിൽ ചില ആളുകൾ ഒരിക്കൽ ഇബ്നു ഉമറിന്റെ അടുക്കൽ ഒരുത്തൻ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, അയാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കുഴപ്പമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അയാൾ ചോദിച്ചു, ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇബ്നു ഉമർ പറഞ്ഞു, ഇല്ല, പങ്കെടുത്തിട്ടില്ല. ഉസ്മാൻ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല. ഉസ്മാൻ ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടില്ലേ? പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. അത് കേട്ടപ്പോ അത്ര മതി, അയാൾ തിരിച്ചുപോയി. ഇബ്നു ഉമർ അയാളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ഒക്കെ ശരിയാണ്. ഉസ്മാൻ ബദറിലേക്ക് പോകാതിരിക്കാനുള്ള കാരണം റുഖയ്യക്ക് സുഖമില്ലാത്തത് കൊണ്ടായിരുന്നു. റസൂൽ അനുവാദം കൊടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണം ബൈഅത്തു റിദ്വാനിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനിനെ പറഞ്ഞയച്ചതാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഉസ്മാനിന് പകരം അവിടുത്തെ മറ്റേ കൈ, രണ്ട് കൈയും അവിടുന്ന് ബൈഅത്തു വെച്ചിട്ടുണ്ട്. ഉസ്മാനിന് പകരം റസൂലുള്ളയാണ് കൈവച്ചത്. ഉസ്മാൻ ഉഹദ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്, അത് അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുത്ത തെറ്റാണ്. ഇനി നീ തിരിച്ചു വയ്ക്കും. എങ്ങനെയാണ് ബിദഅത്തിന്റെ ആളുകൾ ആളുകളെ പഴപ്പിക്കുക? ഒരു കഥയുടെ ഒരു ഭാഗം മാത്രം പറയും, ബാക്കി പറയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം അപ്പോൾ ബദ്ർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകളിൽ ഒരാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മാറി നിൽക്കാനുള്ള കാരണം ഈ പറഞ്ഞതാണ്. അതുപോലെ ബദർ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാതിരുന്ന രണ്ടാളുകളാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, അതുപോലെ തന്നെ സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുമ. അവർ രണ്ടുപേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തെക്കുറിച്ച് വിവരമറിയുന്നതിന് വേണ്ടി പറഞ്ഞയച്ചിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ, വിവരമറിയിക്കാൻ വേണ്ടി അവർ മദീനയിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വിവരം മുൻപ് തന്നെ കിട്ടിയതുകൊണ്ട്, അവർ വരുന്നതിന് മുൻപ് കിട്ടിയതുകൊണ്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പോയതായാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അവർ മദീനയിൽ തന്നെ നിന്നു. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ അവിടെ നിസ്കാരത്തിനു വേണ്ടി മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ഏൽപ്പിച്ച അബൂ ലുബാബത്ത് ഇബ്നു അബ്ദുൽ മുൻസിർ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തെ വടിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചയാളാണ്. അതുപോലെ മറ്റൊരാൾ അബു ഉമാമ ഇബ്നു സഅലബത്ത് അൽ അൻസാരിയാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉമ്മക്ക് സുഖമില്ലാത്തതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു ഉമാമയെ മദീനയിൽ തന്നെ നിർത്തുകയാണ് ചെയ്തത്. മറ്റൊരു സഹാബി ആസിം ഇബ്നു അദി അൽ അജ്ലാനിയാണ്. അദ്ദേഹത്തെ ഖുബ മസ്ജിദിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏൽപ്പിച്ചിരുന്നു. മറ്റൊരു സഹാബി അദ്ദേഹം അൽ ഹാരിസ് ഇബ്നു സിന്നഹ് എന്ന സഹാബിയാണ്. അദ്ദേഹത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചു അദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റത് കാരണത്താൽ. ഇങ്ങനെ ചില സഹാബികൾ അവർക്ക് ചില ഉദറുകൾ ഉള്ളത് കാരണത്താൽ അവർ മദീനയിൽ തന്നെ നിന്നിട്ടുണ്ട്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ പ്രസിദ്ധനായ മറ്റൊരു സഹാബി ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന പ്രസിദ്ധനായ ഒരു സഹാബി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ആണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ അദ്ദേഹം മദീനയിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്ന മക്കയിൽ നിന്ന് പുറപ്പെട്ട സന്ദർഭത്തിൽ മക്കക്കാർ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. നീ എങ്ങോട്ടാണ് പോകുന്നത്? നബിയുടെ അടുക്കലേക്കാണോ? മുഹമ്മദിന്റെ അടുക്കലേക്കാണോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ മദീനയിലേക്കാണ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ല. അപ്പോൾ മുശ്രിക്കുകൾ ഹുദൈഫയോട് പറഞ്ഞു, മദീനയിലേക്കാണ് നീ പോകുന്നതെങ്കിൽ മുഹമ്മദിനോടൊപ്പം ചേർന്ന് നീ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിന്നെ വിടാം, ഇല്ലെങ്കിൽ വിടുകയില്ല. അപ്പോൾ അവർ കരാർ ചെയ്തു. അങ്ങനെയാണ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മദീനയിലേക്ക് എത്തുന്നത്. ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ഹുദൈഫ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് അവർ കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാനിങ്ങനെ അവരുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറീഫ, ഹുദൈഫയോടും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളോടും റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോവുക. ഫനസീലഹും ബി ഉഹൂദിഹിം, നമുക്ക് അവരുടെ കരാർ പാലിക്കാം. വനസ്തഈനുല്ലാഹ അലൈഹിം, നമുക്ക് അള്ളാഹുവിനോട് സഹായം ചോദിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫയെ തിരിച്ചു പറഞ്ഞേക്കാനുള്ള കാരണം ഇതായിരുന്നു. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല. അതിനുള്ള കാരണം മക്കയിലെ മുശ്രിക്കുകളുമായി ചെയ്ത ഈ കരാറാണ്. ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ കരാറുകൾ പാലിക്കപ്പെടേണ്ടതില്ല. ഒരാൾ ഇസ്ലാമിന് വിരുദ്ധമായ കരാറുകളിൽ ഏർപ്പെട്ടാൽ ആ കരാറുകൾ പാലിക്കപ്പെടേണ്ടതില്ല. പിന്നെന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫയെ ഈ പറഞ്ഞ കരാർ പാലിക്കാൻ പ്രേരിപ്പിച്ചത്? ഒരാൾ പറയാം, ഞാൻ ഇനി നിസ്കരിക്കില്ല എന്ന് ഒരാളുമായി കരാറിൽ ഏർപ്പെട്ടാൽ അത് പാലിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ ഞാൻ ഇനി സക്കാത്ത് കൊടുക്കില്ല എന്നൊരാളുമായി കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാർ പാലിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ മത നിയമങ്ങൾക്ക് വിരുദ്ധമായ കരാറുകളില്ല, അത് ബാത്തിലാണ്, അത് അള്ളാഹു പരിഗണിക്കുന്നതല്ല. എന്നാൽ എന്തുകൊണ്ട് ഹുദൈഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കരാർ പാലിക്കാൻ അനുവദിച്ചു? അൽ ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, അതിനുള്ള കാരണം മുശ്രിക്കുകൾ പിന്നീട് പറഞ്ഞു വരച്ചാതിരിക്കാനാണ്. ഇതാ കണ്ടില്ലേ, നബിയുടെ സഹാബികൾ, മുഹമ്മദിന്റെ അനുയായികൾ, അവർ കരാർ പാലിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു വരക്കും. അതിന് ഈ സംഭവം അവർ തെളിവായി പിടിക്കും. അവരതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും ആളുകളോട് പറയില്ല. അവരതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും വിശദീകരണങ്ങളും ഒന്നും ജനങ്ങളോട് പറയില്ല. പിന്നെ എന്തേ പറയുള്ളൂ, മുഹമ്മദിന്റെ അനുയായികൾ കരാർ ലംഘിക്കുന്നവരാണ് എന്നേ പറയുള്ളൂ. അപ്പോൾ ആ ഒരു ചീത്തപ്പേര് സഹാബികൾക്ക് മേൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈഫയോട് യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത്. അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില ആളുകൾ പറയാറ്, ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യുക, ആളുകൾ എന്തുവേണമെങ്കിലും പറയട്ടെ എന്ന് പറയാറുണ്ട്. അത് ഇസ്ലാമിലെ ശരിയായ നിലപാടല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ മുഖമുഹൂർത്തമാവുക, മോശമാവുക എന്നത് നമുക്ക് യോജിച്ചതല്ല. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയോ തവണ അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടുത്ത പ്രയാസങ്ങൾക്ക് വിധേയനാക്കി. മുനാഫിക്കുകളുടെ നേതാവ്, കപട വിശ്വാസികളുടെ നേതാവ്. സഹാബികളിൽ പലരും അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ കൊലപ്പെടുത്താൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സമ്മതിച്ചില്ല. മുനാഫിക്കുകളുടെ നേതാവാണ് അവൻ, കാഫിറാണ് എന്നത് പ്രകടമാണ്. റസൂലുള്ളാഹി പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അവിടുന്ന് കാരണമായി പറഞ്ഞത് എന്താണ്? മുഹമ്മദ് തൻ്റെ അനുയായികളെ കൊന്നൊടുക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു പരത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത്. അത്രമാത്രം അവനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ഇൻഷാല്ലാ ചരിത്രത്തിൽ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ച ചിത്രം അത്ര മോശമാണ്. ഒപ്പം നിന്ന് അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വിചാരാരോപണം ഉന്നയിച്ചതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമെന്ന ഒരൊറ്റ കാരണത്താൽ ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ. അപ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ഇല്ലാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ അത് കേവലം സത്യമാണെന്ന് മാത്രം നോക്കിയാൽ പോരാ, അതോടൊപ്പം എന്തുകൂടി ശ്രദ്ധിക്കണം. എന്റെ അർത്ഥം സത്യം പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല എന്നല്ല, മറിച്ച് അതിൽകൊണ്ടുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്നുണ്ടോ എന്നത് നാം പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഗണിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അൽ ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യമാണ് ഇത്. അതുപോലെ തന്നെ മറ്റു ചില സഹാബികളും ചില കാരണങ്ങൾ കൊണ്ട് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെടുന്നത് ഒരു ശനിയാഴ്ച ദിവസമാണ്. റമദാൻ മാസത്തിൽ റമദാനിലെ 12 രാത്രികൾ കഴിഞ്ഞ് 13-ാമത്തെ ദിവസം, റമദാൻ പന്ത്രണ്ടിന്റെ രാത്രിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ 13-ന്റെ പകലിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബദറിലേക്ക് പുറപ്പെടുന്നത്. റമദാൻ മാസത്തിലാണ് ബദർ യുദ്ധം സംഭവിച്ചിട്ടുള്ളത്. റമദാൻ മാസത്തിൽ രണ്ട് യുദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് ബദർ യുദ്ധം, രണ്ട് ഫത്ഹു മക്ക, മക്ക വിജയം. ഈ രണ്ട് യുദ്ധങ്ങൾ സംഭവിച്ചത് റമദാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലാണ് മദീനയിൽ നിന്ന് സഹാബികളുമായി അവർ പുറപ്പെടുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ബദർ ലക്ഷ്യമാക്കി അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടികൂടാനുള്ള ഉദ്ദേശവുമായി മദീനയിൽ നിന്ന് പുറപ്പെട്ടു. മദീനയിൽ നിന്ന് റസൂലുള്ള പുറപ്പെട്ട വിവരം അബൂ സുഫിയാൻ ചില മാർഗങ്ങളിലൂടെ അറിഞ്ഞു. അബൂ സുഫിയാൻ വളരെ ബുദ്ധിമാനായിരുന്നു. റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് മുസ്ലിം ആയിട്ടുണ്ട്. അബൂ സുഫിയാൻ ഈ വിവരം അറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അബൂ സുഫിയാൻ അറിഞ്ഞു. അത് അറിഞ്ഞപ്പോൾ അദ്ദേഹം ദംദം ഇബ്നു അംർ അൽ ഗിഫാരി എന്ന വ്യക്തിയെ മക്കയിലേക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി പറഞ്ഞയച്ചു. ദംദം മക്കയിലേക്ക് ഒരു കുതിരപ്പുറത്താണ് ചെല്ലുന്നത്. മക്കയുടെ അതിരുവരമ്പുകളിൽ എത്തുമ്പോൾ മക്കക്കാർ കാണുന്നത് ദംദം തൻ്റെ വസ്ത്രം കീറിയെറിഞ്ഞ് വസ്ത്രം കീറിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അതിനങ്ങനെ വരുന്നത് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി. ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് തൻ്റെ കുതിരയുടെ ചെവി അറുത്തു വെച്ചുകൊണ്ടാണ് അദ്ദേഹം മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ കുതിരയുടെ ഒച്ച കേൾക്കാനുണ്ട്. പേടിച്ചരണ്ട് ഒരാൾ ഭയവിഹ്വലനായിക്കൊണ്ട് ഒരാൾ വരുന്ന ചിത്രമാണ് മക്കക്കാർ കാണുന്നത്. മക്കയിലേക്ക് വമ്പം പ്രവേശിക്കുന്നത് ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടാണ്. അയാൾ മക്കയുടെ അതിരുകളിൽ എത്തിയപ്പോൾ അയാൾ പറഞ്ഞു, യാ മഅശറ ഖുറൈഷ് അല്ലതീമ, ഖുറൈഷികളെ ഖുറൈഷികളെ, നിങ്ങളുടെ ഒട്ടകങ്ങൾ, നിങ്ങളുടെ കച്ചവട സംഘം, നിങ്ങൾ വേഗം അതിനെ രക്ഷിക്കണം. അംവാലുകും മഅ അബീ സുഫിയാൻ, അബൂ സുഫിയാനോടൊപ്പമുള്ള നിങ്ങളുടെ സമ്പാദ്യം قد عرض لها محمد في أصحابه. محمد إذا هذا لكشما كي بركوتي لا أرى أن تدركوها الغوث الغوث നിങ്ങൾ നിങ്ങൾക്കത് രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഉടനടി സഹായിക്കണം എന്ന് ഉച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടാണ് ബംബ്ലമിന്റെ കുതിര മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. മക്കക്കാർ ഇത് കേട്ട ഉടനെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ സൈന്യത്തെ സജ്ജീകരിക്കാൻ തുടങ്ങി. അബൂജഹലാണ് ബദർ യുദ്ധത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത്. ബദർ യുദ്ധം മുടങ്ങേണ്ടിയിരുന്ന പല സന്ദർഭങ്ങളിലും ഖുറൈശികളെ വീര്യം നൽകി, ഖുറൈശികൾക്ക് പ്രോത്സാഹനം നൽകിയത് അബൂജഹലാണ്. അത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പല സന്ദർഭങ്ങളിലും ഖുറൈശികൾ പിന്നോട്ട് പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അപ്പോഴെല്ലാം വീണ്ടും ഖുറൈശികളെ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വീര്യം നൽകി മക്കയിലേക്ക് അല്ലെങ്കിൽ ബദറിലേക്ക് പുറപ്പെടാൻ പ്രേരിപ്പിച്ചത് അബൂജഹലാണ്. അങ്ങനെ അബൂജഹലിന്റെ നേതൃത്വത്തിൽ മക്കാർ അവരുടെ സൈന്യത്തെ തയ്യാറാക്കാൻ തുടങ്ങി. അല്ലെ, കഴിഞ്ഞ തവണ നമ്മൾ കേട്ട സംഭവങ്ങളിൽ ഒന്നാണ് മക്കാരുടെ ഒരു കച്ചവട സംഘത്തെ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന്റെ നേതൃത്വത്തിൽ സറിയത്തുൽ നഖ്ലയിൽ ഒരു വിഭാഗം ആളുകൾ പിടികൂടിയ സംഭവം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. സറിയത്തുൽ നഖ്ലയിൽ വെച്ച് ഒരു വിഭാഗം ആളുകൾ അവർ മുഷരിക്കുകളുടെ യാത്രാ സംഘത്തെ ആക്രമിക്കുകയും അവരുടെ സമ്പാദ്യം തിരിച്ച് മദീനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത സംഭവം കഴിഞ്ഞ തവണ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അവർ പറഞ്ഞു, മുഹമ്മദ് വിചാരിക്കുന്നത് അതുപോലെ അബൂ സുഫിയാന്റെ സൈന്യത്തെ അബൂ സുഫിയാന്റെ യാത്രാ സംഘത്തെയും പിടികൂടാമെന്നാണോ? ഒരിക്കലും നമ്മൾ അവനെ അതിന് വിടുകയില്ല, അവന് നമ്മൾ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അവർ മക്കാർ മുഴുവനായി യുദ്ധത്തിനായി തയ്യാറെടുത്ത് പുറപ്പെട്ടു. മക്കയിൽ യുദ്ധത്തിന് പോകാത്ത ഒരാളുമില്ല. ഒന്നല്ലെങ്കിൽ അവൻ യുദ്ധത്തിന് പോകും, അല്ലെങ്കിൽ അവൻ പകരം ഒരാളെ നിശ്ചയിച്ചേക്കും. രണ്ടാളൊരാൾ മക്കയിലില്ല. മക്കയിലെ ഖുറൈശികൾ മുഴുവൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. പുറപ്പെടാതെ നിന്ന പിന്തി നിന്ന ഒരാൾ അബൂലഹബാണ്. അബൂലഹബ് അവൻ തന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ഒരുത്തനുണ്ടായിരുന്നു. അവന് സമ്പാദ്യം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തിയായിരുന്നു. അബൂലഹബ് അവന്റെ ആ കടം എഴുതിത്തള്ളാം എന്ന കരാറിൽ അബൂലഹബിന് പകരമായി ഈ കടം വാങ്ങിയവനെ പറഞ്ഞയച്ചു. അബൂലഹബിന്റെ പകരം അൽ ആസി ഇബ്നു ഹിഷാം ഇബ്നു മുഗീറ എന്ന വ്യക്തിയെ അബൂലഹബ് തനിക്ക് പകരം ബദറിലേക്ക് പറഞ്ഞയച്ചു. അബൂലഹബ് ആണ് വിട്ടുനിന്ന ഒരു വ്യക്തി. ഖുറൈശികളിൽ ഒരാളും തന്നെ വിട്ടുനിന്നിട്ടില്ല. ചില ആളുകൾക്ക് മടിയുണ്ടായിരുന്നു, എന്നാൽ അവരെയൊക്കെ അബൂജഹൽ ഒന്നല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടോ കളിയാക്കിക്കൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ യുദ്ധത്തിൽ ചേരാൻ നിർബന്ധിച്ചിട്ടുണ്ട്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ അവനെ കൊല്ലുമെന്ന കാര്യം പ്രവചിച്ചത് അവർ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് അൽ മുഗീറ, അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവനെ മുസ്ലിമീങ്ങൾ കൊല്ലുമെന്ന വിവരം റസൂലുള്ള പ്രവചിച്ചത് അയാൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവന് പോകാൻ പേടി. അപ്പോൾ മുശ്രിക്കുകളിൽപ്പെട്ട കുറച്ച് ആളുകൾ അവരെന്ത് ചെയ്തു, അവർ സുഗന്ധം പുകക്കുന്ന ബുഹൂർ പുകക്കുന്ന ആ പുകക്കുന്ന സാധനമായിട്ട് ഇവന്റെ അടുത്തേക്ക് പോയിരുന്നു. എന്നിട്ട് അത് അവിടെ വെച്ചുകൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതും വെച്ചുകൊണ്ടിരുന്നു, നീ പെണ്ണാണ്, എന്നെ യുദ്ധത്തിന് കൊള്ളില്ല, നീ ഇവിടെ തന്നെ ഇരുന്നു. അങ്ങനെ അവൻ ഇത് കേട്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി. താല്പര്യമില്ല. അങ്ങനെ അവൻ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. ഭാര്യയോടൊക്കെ വിട പറഞ്ഞിട്ടാണ് അവന് ബദറിലേക്ക് പുറപ്പെടുന്നത്. അവനവിടെ പോയി ചാവുകയും ചെയ്തു. ഇങ്ങനെ ഒരാളെയും അബൂജഹലോ കൂട്ടരോ യുദ്ധത്തിന് പുറപ്പെടാതെ വിട്ടിട്ടില്ല. മക്കയിലെ ഖുറൈശികൾ അവർ മൊത്തത്തിൽ മുഴുവനായും മുഹമ്മദിനെ തകർത്ത് കളയാമെന്ന ലക്ഷ്യത്തിലാണ് ബദറിലേക്ക് പുറപ്പെടുന്നത്. മുശ്രിക്കുകൾ ഏതാണ്ട് 1319 ആളുകളുണ്ട്. 1319 ആളുകൾ. അതിൽ യുദ്ധത്തിന് മുസ്ലിമീങ്ങളുമായി ഏറ്റുമുട്ടിയത് ഏതാണ്ട് 1000 വരുന്ന ആളുകളാണ്. 300 വരുന്ന ആളുകൾ അവർ വഴിയിൽ വെച്ച് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ 1000 ആളുകളാണ് മുസ്ലിമീങ്ങളുമായി യുദ്ധം ചെയ്തത്. യുദ്ധത്തിന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ അവർ 1300 ആളുകളുണ്ട്. ഈ 1300 ആളുകളാണ് അവരുടെ സൈന്യത്തിൻ്റെ തുടക്കത്തിൽ മുശ്രിക്കുകളുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. അവരോടൊപ്പം 100 കുതിരകളുണ്ട്, 600 പരിചകളുണ്ട്, ഒട്ടകങ്ങൾക്ക് കണക്കില്ല. ഓരോ ദിവസവും അവർ 10 ഒട്ടകങ്ങൾ അറുത്തിരുന്നു എന്നാണ്. 10 ഒട്ടകത്തെ സൈന്യത്തിന് വേണ്ടിയിട്ട് അറുത്തിരുന്നു. പിന്നെ അവർ യുദ്ധത്തിന് കൊണ്ടുപോയ ഒട്ടകങ്ങൾ വേറെ, ഒട്ടകത്തിൻ്റെ എണ്ണമില്ല, എണ്ണമില്ലാത്ത ഒട്ടകങ്ങൾ. അതോടൊപ്പം ധാരാളം കുതിരകൾ, 100 കുതിരകൾ. മുസ്ലിമീങ്ങളോടൊപ്പം ആകട്ടെ ഒരൊറ്റ കുതിരയാണുള്ളത്, മിഖ്ദാദിൻ്റെ കുതിര. മിഖ്ദാദ് മാത്രമാണ് ബദർ യുദ്ധത്തിൽ കുതിരപ്പടയാളിയായിട്ടുണ്ടായിരുന്നത്. എന്നാൽ മുശ്രിക്കുകളുടെ പക്കലാകട്ടെ 100 കുതിരകളാണ്. മുസ്ലിമീങ്ങളാകട്ടെ തീരെ ദരിദ്രരാണ്. ഇവരാകട്ടെ തിന്നും മുടിക്കാണ്, തിന്നും കുടിച്ചും സുഖിച്ചാണ് അവർ പുറപ്പെടുന്നത് തന്നെ. അങ്ങനെ മുശ്രിക്കുകൾ അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. വലിയ സൈന്യവുമായി ആഘോഷത്തോടുകൂടിയാണ് അവർ പുറപ്പെടുന്നത്. അങ്ങനെ അവർ പുറപ്പെടുന്ന സന്ദർഭത്തിൽ അത് തുടക്കം യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കല്ലുകടി ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുൻപ് ഖുറൈശികളും കിനാന ഗോത്രവും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു യുദ്ധമുണ്ടായിരുന്നു. അത് പിന്നെ റസൂലുള്ള വന്നതിന് ശേഷം ഇവർ മറന്നുപോയതായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുശത്രുവാണ്. അപ്പോൾ റസൂലുള്ളക്കെതിരെ ഇവർ ഒരുമിച്ചതായിരുന്നു. അപ്പോൾ കിനാനക്കാർ അവരുമായി ഉണ്ടായിരുന്ന പോരാട്ടം ശക്തമായി നിൽക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അങ്ങനെ ബദറിലേക്ക് പോകുന്ന സമയത്ത് ഖുറൈശികളിൽ ചില ആളുകൾ പറഞ്ഞു, കിനാനക്കാരെങ്ങാനും പിന്നിൽ നിന്ന് കുത്തുമോ, അവർ പണ്ടുള്ളത് ഇപ്പോൾ പകരം കിട്ടാൻ ഉപയോഗപ്പെടുത്തുമോ, പേടിയായി. അങ്ങനെ അവർക്കിടയിൽ ചർച്ച വന്നു. അപ്പോഴാണ് ഷെയ്ത്താൻ, പിശാജ് സുറാഖത്ത് ബിനു മാലിക്കിന്റെ രൂപത്തിൽ അവർക്കിടയിലേക്ക് കയറി വന്നത്. സുറാഖ കിനാന ഗോത്രത്തിലെ നേതാവാണ്. സുറാഖ അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, അനലക്കും ജാർ, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഖുറൈശികളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല, മുഹമ്മദിനെതിരെ യുദ്ധം ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം എന്ന് പിശാജ് അവർക്ക് ഉറപ്പ് നൽകി. വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പരാമർശിക്കപ്പെട്ട വിഷയമാണിത്. അള്ളാഹു പറഞ്ഞു, വഇസ്സയ്യന ലഹുമു ശൈത്താനു അഅമാലഹും, പിശാജ് അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ, ഇന്നേ ദിവസം നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാളുമില്ല. വഇന്നീ ജാറു ലക്കും, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണത്തിന് ഉണ്ടായിരിക്കും. എന്നാൽ രണ്ട് സൈന്യവും നേർക്ക് നേരെ കണ്ടപ്പോൾ, ബദർ യുദ്ധം അത് തുടങ്ങിയപ്പോൾ മലക്കുകൾ ഇറങ്ങാൻ തുടങ്ങി. ഇത് ഇവൻ കാണുന്നുണ്ട്. ഇവനത് കണ്ടപ്പോൾ വേറൊരുത്തന്റെ കൈമ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവൻ കൈയൊക്കെ കുറഞ്ഞ് വേഗം അവൻ പിന്തിരിഞ്ഞോടി.